Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Samasta Samvadam. Samvadam ennu paranjal parasparamulla charchayanu. ഇവിടെ ഗുരുവിനുള്ളതുപോലെ തന്നെ പങ്ക് ശിഷ്യനും ആ രീതിയിലാണ്. ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ കേൾക്കുന്നു, അങ്ങനെ അത്രയും മാത്രമല്ല. ഗുരുവിന്റെ ഭാഗം കൊണ്ട് മാത്രം അത് പൂർണ്ണമാകത്തില്ല, ശിഷ്യന്റെ ഭാഗം കൊണ്ട് കൂടി വേണം പൂർണ്ണമാകാൻ. അവിദ്യയുടെ പൂർണ്ണതയ്ക്ക് ഗുരുവിന്റെ ഉപദേശം പോലെ മുഖ്യമാണ് ശിഷ്യന്റെ ജിജ്ഞാസ. രണ്ടും കൂടി ചേർന്നാലേ ആ ഉപദേശം വിദ്യാഗ്രഹണവും പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് സംവാദം എന്ന് പറയുന്നത്. ഏകപക്ഷീയമായൊരു കാര്യമില്ല. ഗുരുവിൽ ജ്ഞാനമുണ്ട്, ശിഷ്യനിൽ ജിജ്ഞാസയില്ലെങ്കിൽ ഉപദേശം വ്യർത്ഥമാവും. ഉപദേശം കൊണ്ടൊന്നും സംഭവിക്കില്ല. പിന്നെ ഇവിടെ ആഗമ പാരമ്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇതിന് സംവാദം എന്ന് പറയുന്നത്. ആത്മവിദ്യ ഉപദേശത്തിൽ ഗുരുവിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെ ശിഷ്യന് ആത്മവിദ്യാഗ്രഹണത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സംവാദം എന്ന് പറയുന്നത്. ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതുമല്ല, ആ രണ്ടിന്റെയും ആ പാരസ്പര്യത്തിലെ ആ പൂർണ്ണത സംഭവിക്കത്തുള്ളൂ. ആ തരത്തിൽ ഇതിനെ അവതരിപ്പിച്ച് അതിൽ നിന്നും ലഭ്യമായ നിർവൃത്തമായ അർത്ഥമേവ ബോധയിനി, അതിന്റെ താല്പര്യത്തെ ഇനി ശ്രുതി ആ കഥാഭാഗങ്ങളെല്ലാം വിട്ടു സമ്പ്രദായത്തിന്റെ വഴി അത് വിട്ട് സ്വയം വെളിപ്പെടുത്തുന്നു. യസ്യാമതമിക്കാതിന് അങ്ങനെ വെളിപ്പെടുത്തുന്ന ഈ ശ്രുതി ആരാണ് എന്ന് ചോദിക്കും. നേരത്തെ ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ ഇതിനെ വെളിപ്പെടുത്തി, ഇനി സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്തുന്നു ശ്രുതി എന്ന് പറയുന്നത്. അപ്പൊ ശ്രുതി ആര? ശ്രുതി മാതാ എന്നാണ് ഭാഷകാരൻ പറയുന്നത്. മാതൃവത്. ശ്രുതി സ്വയം ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനം പ്രകാശിക്കുന്നത് നിരാലംബമായിട്ടാണ്. ജ്ഞാനം സ്വയം പ്രകാശമാണ്, ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ജ്ഞാനം ഗുരുവിനെയോ ശിഷ്യനെയോ ഒന്നും ആശ്രയിക്കുന്നില്ല, അത് സ്വയം പ്രകാശമാണ്. അത് സ്വയം വെളിപ്പെടുത്തുന്നതും സ്വയം വെളിപ്പെടുന്നതുമാണ്. അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ പറയുന്ന ഭാഗം. യസ്യ ബ്രഹ്മവിദോ അമതം അവിജ്ഞാതം അവിദിതം ബ്രഹ്മേരി മതം അഭിപ്രായ നിശ്ചയ തസ്യ മതം ജ്ഞാതം സമീപ ബ്രഹ്മേത്യ അഭിപ്രായ. മുമ്പ് പറഞ്ഞതിന്റെ താല്പര്യം തന്നെയാണ്. ഗുരുശിഷ്യ സംവാദം എന്നുള്ള വിട്ടിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ചർച്ച ചെയ്തതാണ് യസ്യ മതം അവിജ്ഞാതം അവിദിതം ബ്രഹ്മേരി മതം. ബ്രഹ്മം അവിദിതമാണ് എന്നുവെച്ചാൽ അത് വിഷയമായി അറിയുന്നതല്ല എന്നാണ് അതിന്റെ ചുരുക്കം. ബോധം സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അറിവ് സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സർവവും അറിവിന് വിഷയമായിരിക്കുന്നു. പക്ഷെ അറിവാണെങ്കിലോ അതിന് മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല, അറിവിനെ മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള അറിവിനെ അറിഞ്ഞു എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ജ്ഞാനിയില്ല, അജ്ഞാനിയില്ല. ഞാൻ അറിവിനെ അറിഞ്ഞവനാണ്, എന്ന് അവകാശപ്പെടാൻ ആരുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല എന്നുവെച്ചാൽ നമ്മളുടെ സങ്കല്പത്തിലുള്ളൊരു ബ്രഹ്മജ്ഞാനിയില്ല. നമ്മളുടെ സങ്കല്പത്തിലുള്ള ബ്രഹ്മജ്ഞാനി ഇങ്ങനെയാണ്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോരോ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്, അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവൻ, നമ്മളീ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ബ്രഹ്മമെന്ന് പറയുന്ന ഒന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനി അത് സ്വയം അറിവ് തന്നെയാണ്, അറിയേണ്ട ആവശ്യമില്ല, സ്വയം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ബ്രഹ്മം വിജ്ഞാതമല്ല, വിഷയത്വേന ജ്ഞാതം അല്ല, സ്വസ്വരൂപം തന്നെയാണ്. ആരെങ്കിലും പറയുകയാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആരെയെങ്കിലും കുറിച്ച് നമ്മളങ്ങനെ സങ്കല്പിക്കുകയാണ് ഇയാൾ ബ്രഹ്മത്തെ അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ആ അറിയുന്നവനും അങ്ങനെ സങ്കല്പിച്ചവനും രണ്ടുപേരും സത്യത്തെ അറിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇതിന് അവിഷയത്വേന ആണ് ഇതിന്റെ അറിവ് എന്ന് വെച്ചാൽ, ഇതിനെ അറിയുക എന്നുള്ളതല്ല, സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണ്. ആ സ്വയം പ്രകാശം സർവത്ര സദാ ജ്ഞാനിയിലും അജ്ഞാനിയിലും ഏകരൂപത്തിലാണെങ്കിലും ഇവിടെ ആ ബ്രഹ്മജ്ഞനിൽ മറമാറി പ്രകാശിക്കുന്നു. അതേ ഉള്ളു വ്യത്യാസം, അജ്ഞനിൽ മറയോടുകൂടി പ്രകാശിക്കുന്നു. അതുകൊണ്ട് അവിദിതം ബ്രഹ്മേരി മതം അഭിപ്രായ നിശ്ചയ തസ്യ മതം, അവൻ അറിയുന്നു എന്താണോ ബ്രഹ്മത്തെ, അങ്ങനെ ഒരു വിഷയമായി അറിയാൻ പറ്റിയതല്ല. അറിവിന് വിഷയമാക്കാൻ സാധ്യമല്ല, അറിവിലുള്ള മറ മാറുകയേ സംഭവിക്കുന്നുള്ളൂ. തസ്യ മതം ജ്ഞാതം സമ്യക് ബ്രഹ്മേത്യഭിപ്രായ യസ്യ പുനർ മതം ജ്ഞാതം വിദിതം മയ ബ്രഹ്മേതി നിശ്ചയോ ന വേദൈവ സ ന ബ്രഹ്മ വിജാനാതി സ യശിമതം പുനർമതം ജ്ഞാതം വിദ്യതം ചെറു പറയുന്നുണ്ടല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ഗുരു സമാധിയിൽ അറിഞ്ഞു, അതാണ് ഞാനും എന്റെ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്റെ ഗുരുവും മറ്റു ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്റെ ഗുരു അതിനെ സമാധിയിൽ അറിഞ്ഞു. യസ്യ പുനർ മതം ജ്ഞാതം വിദിതം മയാ ബ്രഹ്മേതി നിശ്ചയ, ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തെ അറിയുന്നത് പോലെ ബ്രഹ്മമെന്ന് പറയുന്നതിന് ഒരു വസ്തുവായി കൽപ്പിച്ച് അങ്ങനെ അറിയാൻ പറ്റും? ബ്രഹ്മത്തെ ഒരു വസ്തുവായി കൽപ്പിച്ചിട്ട് ധ്യാനിച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ കഴിയും, അതിന് സമാധി എന്നും പറയാം. എന്ത് നമ്മൾ എന്തിനെ നമ്മൾ ഭാവന ചെയ്യുന്നു അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. കാരണം സഹജമായി തന്നെ മനസ്സ് ഈ പ്രപഞ്ചത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൃഢമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ എന്തിനേയും സാക്ഷാത്കരിക്കാം, ബ്രഹ്മത്തെയും ആ ഭാവനയും സാക്ഷാത്കരിക്കാം. അത് ഭ്രാന്തിയായിരിക്കുന്നേ ഉള്ളൂ. ഭാവന എന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ കൽപ്പനയാണ്. അവിടെ എന്തും തെളിഞ്ഞു വരാം, പലതരത്തിലുള്ള അനുഭവങ്ങൾ തെളിഞ്ഞു വരാം. ആ അനുഭവങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തെ ബ്രഹ്മജ്ഞാനം എന്ന് പറയാം, അതിനെ സമാധി എന്ന് പറയാം. എന്നിട്ട് പറയും, മതം ജ്ഞാതം വിദിതം മയാ ബ്രഹ്മ, ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്ത് സമാധിയും ബ്രഹ്മത്തെ അറിയുന്നവരുണ്ട്. അസമാധി അലൗകികമായ അനുഭവമാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷേ അവിടെ എല്ലാം എന്താണ്, വിദിതം മയാ ബ്രഹ്മ എന്നുള്ള അനുഭവം വന്നു കഴിഞ്ഞാൽ, നിശ്ചയം വന്നു കഴിഞ്ഞാൽ, അതല്ല ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നത്. എന്ന വേദൈവസ എന്ന ബ്രഹ്മ വിജാനാദിസ, അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല, അതവന്റെ കൽപ്പനയാണ്, മനസ്സിന്റെ സൃഷ്ടിയാണ്. നിർവിഷയമായിരിക്കുന്ന അതിനെ എങ്ങനെ വിഷയമാക്കാൻ പറ്റും? സ്വയം പ്രകാശിക്കുന്ന അതിനെ എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? പ്രകാശത്തെ ആര് പ്രകാശിപ്പിക്കും? അതെല്ലാം സംഭവിക്കാം മനസ്സിന്റെ കൽപ്പനയെന്നുള്ള രീതിയിൽ. അതല്ല എന്നർത്ഥം. ഇതിനെ സംബന്ധിച്ച് ഒന്നേ പറയാനുള്ളൂ, എന്താണോ മറ മാറി പ്രകാശിക്കുക. ഇത്തരത്തിലുള്ള ഭ്രമാത്മകമായ കൽപ്പനകൾ മാറിയാൽ ശേഷിക്കുന്നത് അതാണ് ബ്രഹ്മാനുഭവം. ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തമായ ആരോപണങ്ങൾ കൽപ്പനകൾ മാറിയാൽ എങ്ങനെ മാറുന്നു? വെളിച്ചം കൊണ്ട്, ശ്രുതി ബോധിപ്പിക്കുന്ന ശരിയായ വെളിച്ചം കൊണ്ട്. അതാണ് ഇപ്പോൾ ശ്രുതി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതിനെ വിഷയത്വനെ അറിയരുത്, ഒരു വിഷയമായി അറിയരുത്, അങ്ങനെ അറിയാൻ പറ്റിയതല്ല. അതിനൊരു വിഷയമാക്കി ധ്യാനിക്കരുത്, അങ്ങനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കരുത്. നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന സത്യമായിരിക്കത്തില്ല, അസത്യമായ സാക്ഷാത്കാരം ഉണ്ടാകാം. അതല്ല. പിന്നെന്താ ധ്യാനത്തിന്റെ ഫലം? ധ്യാനിക്കേണ്ടെന്നാണോ? അല്ല. ഇവിടെ ശിഷ്യൻ ചെയ്തതുപോലെ എന്താണ്, ഏകാന്തത്തിലിരുന്ന് ധ്യാനിച്ചപ്പോൾ ഇത്തരം ഭ്രമങ്ങൾ അയാൾക്ക് മാറുകയാണ് ചെയ്തത്. അത് മാറണം. അത് മാത്രമേ ഇവിടെ തടസ്സമായിട്ടുള്ളൂ. ഇവിടെ ഒന്നിനെയും കണ്ടെത്തേണ്ട കാര്യമില്ല. എല്ലാത്തിൻ്റെയും പ്രയോജനം എന്താണോ, ഈ ആരോപണങ്ങളെ, ഈ ഭ്രാന്തിയെ മാറ്റുക, അതിനെ പറയുക അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് പറയും, വേറെ തരത്തിൽ അധ്യാസത്തെ നശിപ്പിക്കുക എന്ന് പറയും. ഇതൊക്കെയുള്ളൂ. അല്ല, ഇവിടെ പുതുതായി സൃഷ്ടിക്കാനൊന്നുമില്ല. ഒരു സമാധീനം സൃഷ്ടിക്കാനില്ല. പിന്നെ സമാധി എന്താ പറയുന്നത്? സമാധി എന്ന് പറയുന്നത് ഈ ഭ്രാന്തി മാറുന്ന അവസ്ഥ, ഈ അജ്ഞാനം മാറുന്ന അവസ്ഥ, അധ്യാസം മാറുന്ന അവസ്ഥ, അതിനാണ് സമാധി എന്ന് പറയുന്നത്. അതാണ് സ്വസ്വരൂപസ്ഥിതി തുര്യാധിഗമം എന്ന് പറയുന്നത്. അവിടെ ഞാൻ അതിനെ അറിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദമില്ല. ഉണ്ടെങ്കിൽ ന വേദിവസ ന ബ്രഹ്മവിജ്ഞാനാദി, അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അത് പലതവണ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാ. സൂര്യൻ എത്ര പ്രകാശിച്ചു നിന്നാലും അതിനെ തുച്ഛമായ മേഘം ഒന്നും മറയ്ക്കും. ആ സൂര്യന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് മേഘം മാറുക, അതല്ലാതെ ഒന്നും. അല്ലാതെ എങ്ങനെയാ സൂര്യനെ സാക്ഷാത്കരിക്കുന്നത്? മറ്റെന്ത് യത്നമാണ് അവിടെ ആവശ്യമുള്ളത്? അല്ല, ഇനിയുള്ള എല്ലാ യത്നങ്ങളുടെയും ഫലം എന്താണ്? മേഘത്തെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ അവകാശപ്പെടുകയാണ്, ഞാൻ സൂര്യനെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതിന് കാര്യമൊന്നും, ഞാൻ ഇന്ന സമാധിയും സാക്ഷാത്കരിച്ചു എന്നർത്ഥം. ആ മഴക്കാറ് മറന്നു തന്നെയാണ് സമാധി, അതിനെ സമാധി എന്ന് വിളിക്കുന്നു. മറ്റുള്ള സമാധികളെല്ലാം ഭ്രാന്തിയാണ്. ന ബ്രഹ്മവിജാനാദിശ വിദ്വത് അവിദുഷോർ യഥോക്തു പക്ഷു അവധാരേതി. ഇവിടെ രണ്ടുപേരെ ശ്രുതി എടുത്ത് കാണിക്കുകയാണ്. ഒന്ന് വിദ്വാന്റെ ഭാഗം, മറ്റൊന്ന് അവിദ്വാന്റെ ഭാഗം. വിദ്വാൻ ഭ്രമമൊഴിഞ്ഞ് സ്വരൂപസ്ഥിതനായിരിക്കും. അവിദ്വാൻ മറ്റു പലതിനെയും പല അവസ്ഥകളെയും ബ്രഹ്മ അനുഭവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടു പക്ഷം. അപ്പൊ അവിടെ ശബ്ദപ്രയോഗത്തിലല്ല, ഒരു തത്വജ്ഞാനിക്ക് പറയാം ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയാം, അറിയുന്നില്ലെന്ന് പറയാം. ഇവിടെ ശബ്ദത്തിൽ പിടിച്ചു തൂങ്ങിയുള്ള വാദമല്ല, തത്വത്തിനെ വിശദീകരിക്കുകയാണ്. എങ്ങനെ പറയുന്നു, എങ്ങനെ വെളിപ്പെടുന്നു, എങ്ങനെ നിഷേധിക്കുന്നു എന്നുള്ളതല്ല. പരമാർത്ഥ തത്വത്തെ വിഷയത്തിനെ അറിയുന്ന ഒന്നല്ല. നമ്മുടെ ശബ്ദപ്രയോഗത്തിൽ അങ്ങനെ ഒരു ധ്വനി വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ശരിയല്ല. മറിച്ച് ആണെങ്കിൽ നമുക്കെന്തും പറയാം, ബ്രഹ്മത്തെ അറിയുന്നു എന്നോ അറിയുന്നില്ലെന്നോ സമാധിയിൽ അറിഞ്ഞെന്നോ എങ്ങനെ വേണോ പറയാം, അതിലൊന്നും തെറ്റില്ല. സവികല്പ സമാധി എന്നോ നിർവികല്പ സമാധി എന്നോ സമ്പ്രജ്ഞാതമെന്നോ അസംപ്രജ്ഞാതമെന്നോ സബീജമെന്നോ നിർബീജമെന്നോ ഇനി നമുക്കറിയാൻ വയ്യാത്ത പേരുകളോ എല്ലാം പറയാം, അതിനൊന്നൊരു ദോഷമില്ല. അവിടെ താല്പര്യത്തിൽ വരുന്ന വ്യത്യാസമാണ്, വിദ്വാൻ അവിദ്വാൻ എന്നുള്ള നിലയ്ക്ക് വരുന്ന ഭേദമാണ്. തത്വത്തെ ഗ്രഹിച്ചവനും തത്വത്തെ ഗ്രഹിക്കാത്തവനും തമ്മിലുള്ള ഭേദമാണ്. വിജ്ഞാതം വിദിതം ബ്രഹ്മ അഭിജാനതാം അസമ്യക് ദർശിനാം ഇന്ദ്രിയ മനോ ബുദ്ധി ക്ഷേമ ആത്മദർശിനാം അഭിജാനതാം വിദിതം ബ്രഹ്മ. അറിയാത്തവൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. അറിയാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിൽ പറയും, മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുന്നു. മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയിൽ ബ്രഹ്മത്തെ ദർശിക്കുക, മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുക. മനസ്സിൽ ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറയുന്നതാണ് സമാധിയിൽ ബ്രഹ്മത്തെ ദർശിക്കുന്നു. ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഭാവനകൾ മനസ്സിൽ ചെറുകൂട്ടും, അതനുസരിച്ച് ധ്യാനിക്കും. ധ്യാനിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ വിസ്മൃതി ഉണ്ടാവും, മനസ്സ് ഏകാഗ്രമാവും, ഉള്ളിൽ എന്തെങ്കിലും ഭാനം ഉണ്ടാവും, മനസ്സിന്റെ ഭാനം. അപ്പോൾ പ്രപഞ്ചത്തെ വിസ്മരിക്കുകയും ഉള്ളിൽ എന്തെങ്കിലും ഭാനം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് അത് ആനന്ദരൂപത്തിലോ മറ്റോ ആയിരിക്കും അനുഭവം. അത് ബ്രഹ്മാനുഭവമാണെന്ന് പറയാൻ വയ്യ. ബുദ്ധിയുണ്ട് ബ്രഹ്മത്തെ അറിയുന്നു, ഇവിടും ഭാവന ചെയ്യുന്നു ബുദ്ധിയുണ്ട് ബ്രഹ്മത്തെ. ഭാവന അതീതമായിരിക്കുന്ന വസ്തുവിനെ ഭാവന ചെയ്യുന്നു, ആ ഭാവനയ്ക്കനുസരിച്ച് അവൻ ഭാവനാലോകത്തിലെത്തിച്ചേരുന്നു. അങ്ങനെ വരാം. നമ്മൾ എന്തിനെങ്കിലും ദൃഢമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം വിട്ട്, ഈ ബാഹ്യലോകം വിട്ടിട്ട് നമ്മൾ ഭാവനാലോകത്തിലെത്തിച്ചേരും. അതുപോലെ ബ്രഹ്മഭാവനാലോകത്തിലെത്തിച്ചേരാം. ബുദ്ധി പറയുന്നു ഞാൻ ആത്മദർശിയാണ്, തന്റെ ഭാവനയിൽ ദർശിച്ചതിനെ ആത്മദർശനമായി കരുതുന്നു. അവിടെയൊന്നും ഈ ഭ്രമത്തിൽ നിന്നും അവൻ മുക്തനാകുന്നില്ല, അവൻ മനസ്സിന്റെ ഭാവനയുടെ ലോകങ്ങളിലാണ്. പ്രാകൃതന്മാരായ ആൾക്കാർ ഇന്ദ്രിയങ്ങളെ തന്നെ, ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സുഖം അതിനെയൊക്കെ തന്നെ പരമാനന്ദമായി ബ്രഹ്മാനന്ദമായി കാണുന്നു. ഇവിടെയൊന്നും അല്ല എന്നർക്ക്. ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ എന്തിനെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി അല്ല, ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ ഇത്തരം ഭ്രമങ്ങളിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബ്രഹ്മ അവിജ്ഞാനതാം ആ സമ്യക് ദർശിനാം ആത്മദർശിനാം വിജ്ഞാതം അവനെ പറയത്തുള്ളൂ ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗത്തെ വളരെ വ്യക്തമാക്കുകയാണ്. ഒരു ജീവന്റെ അനുഭവതലം എന്ന് പറയുന്നത് പൂർണ്ണമായും ഭ്രമാത്മകമാണ് അനുഭവതലം. അതിൽ സത്യത്തിന്റെ കണിക പോലുമില്ല. അത് പൂർണ്ണമായും അജ്ഞാനകാര്യമാണ്. അതിൽ നമ്മൾ എന്തെങ്കിലും സത്യത്തെ കാണുന്നുണ്ടെങ്കിൽ അത് ആരോപിതം. അസത്യം ആരോപിതമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനാണ് നമ്മൾ വ്യാവഹാരികം എന്ന് പറയുന്നത്. ഈ വ്യാവഹാരികമായ അനുഭവത്തല്ല സത്യത്തെയും അസത്യത്തെയും നമ്മൾ തിരിച്ചറിയുന്ന അനുഭവത്തല്ല ഇത്. കേവലം ഭാനമാണ്, കൽപ്പന മാത്രമാണ്. ഈ കൽപ്പനാലോകത്തിലിരുന്നുകൊണ്ട് നമ്മൾ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത്. അത് ആണ് നമ്മൾ വിജ്ഞാതം, ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയുന്നത്. അവൻ അസമ്യക് ദർശിയാണ്, സമ്യക്കായി യഥാർത്ഥത്തിൽ ഇതിനറിയുന്നില്ല. ഈ ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം, അതാണ് ആത്മദർശനം. അല്ലെ, നമ്മൾ തന്നെ ആലോചിക്കുക. നമ്മൾ ഈ ജാഗ്രത ആണ് എല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നത്. ജാഗ്രതത്തിലാണ് ശ്രവണ മനന നിത്യാസനങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ജാഗ്രതത്തിലെ മനസ്സും കരണങ്ങളുമാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. ഈ ജാഗ്രത വ്യവഹാരത്തിന്, ജാഗ്രതത്തിലെ മാനസികമായ ബൗദ്ധികമായ വ്യവഹാരത്തിന് സഹായിക്കുന്ന ഇത് സർവതും എന്താണോ, ഈ ജാഗ്രത് ഭാനമാണ്. നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്ത് തുര്യന്റെ ഭാനമാണ്. ഇതിനെ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന അഭ്യാസങ്ങളും ഇതിനെ ആശ്രയിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളും എല്ലാം ഈ ഭാനത്തിൽ അന്തർഭവിച്ചു പോകും. ഇത് സ്വപ്നത്തിൽ ചെയ്യുന്ന അഭ്യാസങ്ങളെപ്പോലെയാണ്. സ്വപ്നത്തിൽ നിങ്ങൾ ബ്രഹ്മജ്ഞാനിയായാലും ജാഗ്രതയിൽ ഉണരുന്നത് അജ്ഞനായി തന്നെ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ സ്വപ്ന അവസ്ഥയിലാണ് ബ്രഹ്മജ്ഞാനിയായത്. അത് സംഭവിക്കുക. അങ്ങനെ ഒരാൾ സ്വപ്നം കാണാൻ ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് മറ്റു പലതും കാണുന്ന പോലെ അവസ്ഥയിൽ സംഭവിക്കുന്നത് കൊണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, അജ്ഞൻ തന്നെ. അതുപോലെ ഈ അവസ്ഥയിൽ നിങ്ങൾ നേടിയെടുക്കുന്നത്, ജാഗ്രത ഭാനത്തിൽ നേടിയെടുക്കുന്നത് ഒന്നും സത്യമാകത്തില്ല. അതാണ് അദ്വൈതം പറയുന്നത്. അതെവിടെയാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്? നിങ്ങൾ യോഗം അഭ്യസിക്കുന്നു, പലതരത്തിലുള്ള സമാധികൾ അഭ്യസിക്കുന്നു, ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു? ഈ ജാഗ്രത് ബോധത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനാധാരമായിരിക്കുന്ന ഈ ജാഗ്രത് ബോധം തന്നെ ബാധിച്ചു പോകുന്നതാണ്. സ്വപ്നത്തിലുണ്ടായിരുന്നില്ല, സുഷുപ്തിയിലുണ്ടായിരുന്നില്ല. ഈ ജാഗ്രത് ബോധത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്ന എല്ലാ അവസ്ഥകളും അനുഭവങ്ങളും ഈ ഭാനത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും സത്യമല്ല, ഇത് ബാധിച്ചു പോകുന്നതാണ്. ഇതിനെ നിഷേധിച്ചു കൊണ്ടാണ് പരമാർത്ഥ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പരമാർത്ഥ അനുഭവം എന്ന് പറയുന്നതോ അത് ഇതിനെയും നിഷേധിക്കുന്നതാണ്, ഈ ജാഗ്രത് ഭാനത്തെയും നിഷേധിക്കുന്നതാണ്. അതാണ് ആത്മദർശനം, ആത്മപ്രകാശം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇത്? നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമല്ല, ഇത് വെളിപ്പെടുന്നതാണ്. പിന്നെ അവിടെ തടസ്സമായിരിക്കുന്ന എന്ത്? ഈ ജാഗ്രത് ഭാനം തന്നെ. അത് ഇതിനുപായമാകത്തില്ല. ഇതിന്റെ ബാധ, ഇതിന്റെ നിവൃത്തിയാണ് അതിന്റെ ഉപായം.